ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് 7,981 കോടി രൂപ വിതരണം ചെയ്തതായി കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ. മാലദ്വീപിന് സാമ്പത്തിക പിന്തുണയുമായി ഇന്ത്യ 3,000 കോടി രൂപയുടെ കറൻസി സ്വാപ്പ് അനുവദിച്ചു. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ഇടുക്കിയും വയനാടും ഒഴികെ മറ്റ് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും താപനില വർദ്ധിച്ചേക്കാം. തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രതീക്ഷിക്കുന്ന താപനില. സൂര്യാഘാത സാധ്യത നിലനിൽക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പാലക്കാട് ജില്ലയിൽ കടുത്ത ചൂട് തുടരുന്നു. രണ്ടാഴ്ചയിലേറെയായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. ബുധനാഴ്ച 41.3 ഡിഗ്രി സെൽഷ്യസും വ്യാഴാഴ്ച 41.1 ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയ കൂടിയ താപനില. ഇന്നും ജില്ലയിൽ ചൂട് 41 ഡിഗ്രിയിൽ കൂടുതൽ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തുടർന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്.
ഇന്നും രാവിലെ മുതൽ നല്ല ചൂടാണ് പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഞായറാഴ്ച വരെ ചൂടും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന കാലാവസ്ഥയായിരിക്കുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അവധിക്കാല ക്യാമ്പുകൾക്കും കായിക പരിശീലനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നേരിട്ടുള്ള ക്ലാസുകൾ നിർത്തിവെക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഓൺലൈൻ ക്ലാസുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ചൂട് വരും ദിവസങ്ങളിലും ഉയരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രാദേശിക ഉഷ്ണതരംഗ പ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്തെ അംഗണവാടികളിലെ പ്രീസ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് തീരുമാനിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അംഗണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടക്കും. കുട്ടികൾക്ക് പോഷകാഹാരം ഈ ദിവസങ്ങളിൽ വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക മുന്നറിയിപ്പുകളില്ല. 2025-26 സാമ്പത്തിക വർഷം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 75 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിനായി 7,981 കോടി രൂപ ഗവൺമെന്റ് വിതരണം ചെയ്തതായി കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ അറിയിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് തുല്യനീതിയും വികസനവും ഉറപ്പാക്കുന്ന ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. OBC വിഭാഗങ്ങൾ, മുതിർന്ന പൌരന്മാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, ശുചീകരണ തൊഴിലാളികൾ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ എന്നിവരുടെ ഉന്നമനത്തിന് വിവിധ ക്ഷേമ പദ്ധതികൾ മന്ത്രാലയം നടപ്പിലാക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മാലദ്വീപിന് സാമ്പത്തിക പിന്തുണയുമായി ഇന്ത്യ 3,000 കോടി രൂപയുടെ കറൻസി സ്വാപ്പ് അനുവദിച്ചു. സാർക്ക് കറൻസി സ്വാപ്പ് ചട്ടക്കൂടിന് കീഴിലെ ആദ്യ ഗഡുവായാണ് ഈ തുക കൈമാറുന്നത്. 2024 ഒക്ടോബറിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ റിസർവ് ബാങ്കും മാലദ്വീപ് ഗവൺമെന്റും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഒക്ടോബറിൽ അനുവദിച്ചിരുന്ന 400 ബില്യൺ US ഡോളറിന്റെ സാമ്പത്തിക സഹായം മാലദ്വീപ് തിരിച്ചടച്ചതിന് പിന്നാലെയാണ് പുതിയ തുക അനുവദിച്ചത്. 2012 മുതൽ ഇതുവരെ 1.1 ബില്യൺ US ഡോളറിലധികം തുകയുടെ സ്വാപ്പ് സഹായം ഇന്ത്യ മാലദ്വീപിന് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്ക് വ്യോമകര മാർഗ്ഗങ്ങൾ വഴി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി പൌരന്മാർക്ക് കർശന നിർദ്ദേശം നൽകി. മേഖലയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര വിമാന സർവീസുകളെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇന്ത്യക്കാരെക്കുറിച്ച് മോശം പരാമർശമടങ്ങിയ സാമൂഹിക മാധ്യമക്കുറിപ്പ് പങ്കുവച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പരാമർശങ്ങൾ അവിവേകവും അനുചിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികളെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ റേഡിയോ അവതാരകന്റെ കുറിപ്പാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. വിവാദ പരാമർശം ട്രംപ് പിന്നീട് തിരുത്തിയിരുന്നു. ഇന്ന് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം. 1993 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ പ്രാദേശിക ഭരണകൂടങ്ങളെ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളായ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ത്രിതല സംവിധാനമായി അവതരിപ്പിച്ച ദിവസമാണ് പഞ്ചായത്തീരാജ് ദിനമായി ആചരിക്കുന്നത്. പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളുടെ ശാക്തീകരണം, അവയുടെ ശേഷി കൂട്ടൽ എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. ദേശീയ പഞ്ചായത്തീരാജ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനപ്രതിനിധികളെ അഭിനന്ദിച്ചു. പൊതുപ്രവർത്തനത്തിലും രാജ്യം കെട്ടിപ്പടുത്തുന്നതിലും ജനപ്രതിനിധികൾ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആളുകൾ നിർഭയമായി വോട്ടവകാശം വിനിയോഗിച്ചതായി ബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ പറഞ്ഞു. 90% പോളിംഗ് രേഖപ്പെടുത്തിയതായും അന്തിമ കണക്ക് പിന്നീട് ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു പോളിംഗ് ബൂത്തിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പോളിംഗ് എവിടെയും തടസ്സപ്പെട്ടിട്ടില്ലെന്നും മനോജ് കുമാർ അഗർവാൾ വ്യക്തമാക്കി. വെബ്കാസ്റ്റിംഗ് ക്രമീകരണങ്ങൾ പൂർണ്ണമായും ഫലപ്രദമായിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പിന് ശേഷം സുരക്ഷാ നടപടികൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പോളിംഗ് ബൂത്തുകളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളും അവയിലെ വീഡിയോ ഡാറ്റയും കൈകാര്യം ചെയ്യുന്നതിനും കർശന പ്രോട്ടോകോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പ്രചാരണത്തിലെത്തുന്ന മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ബരുയ്പൂരിൽ ഇന്ന് റാലിയിൽ പങ്കെടുക്കും. പാർട്ടി നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഉച്ചകഴിഞ്ഞ് ഹിംഗൽഗഞ്ചിലെയും കൊൻനഗറിലെയും തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കും. വൈകിട്ട് ജഗദാൽ നിയമസഭാ മണ്ഡലത്തിലെ ആദ്പൂർ ESD ഗേറ്റിൽ അമിത്ഷാ റോഡ് ഷോയിലും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 133 അധ്യായം മറ്റന്നാൾ രാവിലെ 11 ആകാശവാണി ദൂരദർശൻ, ആകാശവാണി ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്, ആകാശവാണി ന്യൂസ്, DD ന്യൂസ്, PMO, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകൾ എന്നിവയിലൂടെ പരിപാടി തത്സമയം കേൾക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന്റെ മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ADGP എസ് ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. ഇന്നലെ രാവിലെ 11 തീരസുരക്ഷാ സേനയുടെ CG-821 എന്ന ഹെലികോപ്റ്റർ സന്നിധാനത്ത് കൊടിമരത്തിന് സമീപം താഴ്ന്നു പറന്നത്. അതീവ സുരക്ഷാ മേഖലയിലൂടെ ഹെലികോപ്റ്റർ എത്തിയതിനെപ്പറ്റി പമ്പ പോലീസിന് വിവരം ലഭിച്ചിരുന്നില്ല. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 മരിച്ച സംഭവത്തെ തുടർന്ന് വീട്ടിലും പരിസരത്തും ഇന്നും പരിശോധന തുടരുന്നു. വീട്ടിനുള്ളിൽ നിന്ന് ഇന്നലെയും 2 പാമ്പുകളെ കണ്ടെത്തിയിരുന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
കോടാലിയിൽ വീടിനകത്ത് കിടപ്പുമുറിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കവേ സഹോദരങ്ങൾക്ക് പാമ്പുകടിയേൽക്കുകയും 8 മരിക്കുകയും ചെയ്ത സംഭവത്തിലെ അതേ വീടിനകത്ത് നിന്നും ഇന്നലെ മാത്രം കണ്ടെത്തിയത് 2 പാമ്പുകളെയാണ്. 5 പാമ്പിനെ കണ്ടെത്തിയത് ഇന്നലെ അർദ്ധരാത്രി പരിശോധനയ്ക്കിടയിലാണ്. പ്രദേശത്ത് വനം വകുപ്പും സർപ്പ ടീമംഗങ്ങളും പരിശോധന നടത്തിയിരുന്നു. ശുചിമുറിയിലാണ് ഇന്നലെ വൈകിട്ട് പാമ്പിനെ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ സർപ്പ ടീം കോടാലിയിലെ വീട്ടിലെത്തി ബാത്റൂമിന്റെ തറ പൊളിച്ച് പരിശോധന തുടരുകയാണ്. ഇതുവരെ ഈ വീട്ടിൽ നിന്നും ലഭിച്ചത് ഉഗ്രവിഷമുള്ള 5 പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ്. കൂടുതൽ പാമ്പുകൾ ഉണ്ടാകാമെന്ന സംശയത്തെ തുടർന്നാണ് ഇന്ന് വീണ്ടും പരിശോധന തുടരുന്നത്.
കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും. കോളേജ് പാത്തോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ MK റാം, ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തലശ്ശേരി ഗവൺമെന്റ് ബ്രെന്നൻ കോളേജിൽ 4 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്കായി ഇന്റേൺഷിപ്പ് ആരംഭിച്ചു. ഉത്തര കേരളത്തിൽ ആദ്യമായാണ് ഗവൺമെന്റ് കോളേജിൽ ഇത്തരത്തിൽ ഇന്റേൺഷിപ്പ് തുടങ്ങുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടും. വൈകിട്ട് 5 ഗോഹട്ടി ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ബംഗളൂരു M ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടസ്ഥലത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. അപകടസ്ഥലത്ത് നിന്ന് 1 ദൂരെ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടനത്തിന് ഈ മാസം 30 തുടക്കമാകും. 5,492 സ്ത്രീകളും 2,849 പുരുഷന്മാരും ഉൾപ്പെടെ ആകെ 8,341 തീർത്ഥാടകരാണ് ഇത്തവണ നെടുമ്പാശ്ശേരി വഴി യാത്രയാകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് 7,981 കോടി രൂപ വിതരണം ചെയ്തതായി കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ. മാലദ്വീപിന് സാമ്പത്തിക പിന്തുണയുമായി ഇന്ത്യ 3,000 കോടി രൂപയുടെ കറൻസി സ്വാപ്പ് അനുവദിച്ചു. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.